The editorial.
ഒക്ടോബർ 18 വെള്ളി 1200 തുലാം 2 ദീപിക എഡിറ്റോറിയൽ. നിങ്ങൾ ആദ്യം മനുഷ്യനാകണം. കണ്ണൂർ ഏഡിയം നവീൻ ബാബുവിന്റെ സംസ്കാരം കഴിഞ്ഞു. പക്ഷേ ആ മരണം ജീർണമായൊരു രാഷ്ട്രീയ സംസ്കാരത്തെ ഒരിക്കൽ കൂടി തുറന്നുകാട്ടി. സംഭവത്തിൽ ഉത്തരവാദികളായവരെല്ലാം ശിക്ഷിക്കപ്പെട്ടാലും ധാർഷ്ട്യക്കാരായ നേതാക്കളെ നിരന്തരം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാഷ്ട്രീയ സംസ്കാരത്തെ കേരളം എങ്ങനെ ചെറുക്കുമെന്ന ചോദ്യം ബാക്കിയാണ്. അതിന് ഉത്തരം കണ്ടെത്തിയില്ലെങ്കിൽ ഈ നാട് നശിക്കുന്നത് ഉള്ളതിലേക്കും മികച്ച ഭരണ സംവിധാനമായ ജനാധിപത്യത്തിന്റെ മടിയിലിരുന്ന് തന്നെയായിരിക്കും. വിപ്ലവ ഗാനങ്ങളിലും പ്രസംഗങ്ങളിലും ഭാഷാമേന്മയുള്ള ലേഖനങ്ങളിലുമൊന്നും കാണുന്നതല്ല പലരുടെയും യഥാർത്ഥ രാഷ്ട്രീയം. അത് അധികാരശക്തി, ധാർഷ്ട്യം, ധനാർത്ഥി, അഴിമതി, ഹിംസ എന്നിവയുടെയൊക്കെ ഒരു ചേരുവയാണ്. അതിനെ ചെറുക്കണം. ജനാധിപത്യ രാഷ്ട്രീയത്തെ വീണ്ടെടുക്കണം. രാഷ്ട്രീയ ജീർണതയുടെ ദൃഷ്ടാന്തമാണ് കണ്ണൂരിൽ ഒക്ടോബർ 14 തുടർന്നുള്ള ദിവസങ്ങളിലും കണ്ടത്. കണ്ണൂരിൽ നിന്ന് പത്തനംതിട്ടയിലേക്ക് സ്ഥലം മാറിപ്പോകുന്ന ADM നവീൻ ബാബുവിന് സഹപ്രവർത്തകർ കളക്ടറേറ്റിൽ കൊടുത്ത യാത്രയപ്പ് യോഗത്തിലാണ് തുടക്കം. CPM നേതാവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ PP ദിവ്യ ഒരു പെട്രോൾ പമ്പിന് അനുമതി കൊടുക്കുന്ന കാര്യത്തിൽ നവീൻ അഴിമതിക്കാരനാണെന്ന് സൂചിപ്പിച്ച് പ്രസംഗിച്ചു. നവീൻ ഒരക്ഷരം ഉരിയാടുന്നില്ല. അദ്ദേഹത്തെ അടുത്തറിയാവുന്ന കളക്ടർ ഒരക്ഷരം ഉരിയാടുന്നില്ല. ആ മനുഷ്യൻ അഴിമതിക്കാരനല്ലെന്ന് അറിയാവുന്ന ശ്രോതാക്കളും ഒരക്ഷരം ഉരിയാടുന്നില്ല. CPM എന്ന പാർട്ടി അധികാരവും കയ്യൂക്കും കൊണ്ട് സ്ഥാനം പിടിച്ചെടുത്ത സ്ഥിതിവിശേഷത്തിന്റെ ഉപോത്പന്നമാണ് ആ മൗനം. നമ്മളത് മറ്റു ചില CPM നേതാക്കളിൽ കണ്ടിട്ടുള്ളതാണ്. ഒരു നോട്ടം കൊണ്ടും ഏതാനും വാക്കുകൾ കൊണ്ടും മറ്റുള്ളവരെ അധിക്ഷേപിക്കുകയും നിശബ്ദരാക്കുകയും ചെയ്യുന്ന രാജാ പാർട്ടുകാരെ പാർട്ടിക്കാർക്കും അല്ലാത്തവർക്കും തിരുത്താൻ ധൈര്യമില്ല. ആ മാതൃകയെ എന്തോ മഹത്തായ കാര്യമാണെന്ന് തെറ്റിദ്ധരിച്ച് സ്വീകരിച്ചിട്ടുള്ള CPM നേതാക്കളിൽ ഒരാളാണ് ദിവ്യ എന്നേ കരുതേണ്ടതുള്ളൂ. തന്നെ തിരുത്താൻ കളക്ടർ ഉൾപ്പെടെ ഒരാളും തലപൊക്കുകയോ നാവുയർത്തുകയോ ചെയ്യില്ലെന്ന് അവർക്കറിയാം. രണ്ടാമത്തെ കാര്യം, നവീന്റെ അഭിമാനത്തെ അയാളുടെ ആത്മാവിൽ നിന്ന് ദിവ്യ വേർപെടുത്തിയത് എത്ര മൃദുവായ ഭാഷയിലാണെന്ന് നോക്കൂ. ഉള്ളിലെ ഹിംസ മുഖത്തില്ലായിരുന്നു. പക്ഷേ ഓരോ കൂരമ്പും കൊള്ളേണ്ടടുത്ത് കൊണ്ടു. ധാർഷ്ട്യത്തിന്റെ ഈഗോയെ ശമിപ്പിച്ചതിന്റെ ആശ്വാസത്തിൽ ഒരാൾ ഉറങ്ങിയെഴുന്നേറ്റപ്പോൾ മറ്റേയാൾ നിത്യനിദ്രയിലായിപ്പോയി. യാത്രയപ്പ് യോഗത്തിലുണ്ടായിരുന്നവരുടെ മൗനം ഭയാധിഷ്ഠിത നിസ്സഹായത കൊണ്ടാവാം. പക്ഷേ ജീർണ രാഷ്ട്രീയം ജനാധിപത്യത്തിൽ സൃഷ്ടിച്ച നിസ്സഹായ അവസ്ഥയാണത്. ആ ജീർണതയുടെ പിന്തുണയിലാണ് പലരും നേതാക്കളായതും സ്ഥാനം നിലനിർത്തുന്നതും. ബംഗാളിലും ത്രിപുരയിലും എന്ന പോലെ അത്തരം ദിവ്യമാരെയും ദിവ്യന്മാരെയും കൊണ്ട് കേരളവും പൊറുതിമുട്ടിയിരിക്കുകയാണ്. പാർട്ടിയിലെ ഏത് തിന്മയെയും നന്മയാക്കുന്ന ന്യായീകരണം, അണികളുടെ വിധേയത്വം, അസത്യ പ്രചരണം തുടങ്ങിയവയെല്ലാം പതിവ് പോലെ ഉണ്ടായി. ദിവ്യയുടേത് അഴിമതിക്കെതിരായ സതുദേശപരമായ വിമർശനം മാത്രമാണെന്ന് പറഞ്ഞ കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ യാത്രയപ്പ് യോഗത്തിൽ ഇത്തരം പരാമർശങ്ങൾ ഒഴിവാക്കാമായിരുന്നെന്നും കൂട്ടിച്ചേർത്തു. ചാനലുകളിൽ ചർച്ചയ്ക്കെത്തിയ പാർട്ടിക്കാരെല്ലാം ദിവ്യയെ കൈവിടാതെ നവീന്റെ മരണത്തിൽ സങ്കടപ്പെട്ടുകൊണ്ടിരുന്നു. മരണാനന്തരവും നവീനെ സംശയത്തിന് നിഴലിൽ നിർത്തിയത് പാർട്ടിക്കാർ മാത്രം. ദിവ്യ മറ്റേതെങ്കിലും പാർട്ടിയിൽപ്പെട്ട ആളായിരുന്നെങ്കിൽ സതുപദേശപരമായ വിമർശനം നടത്തിയ ആളുടെ സ്ഥിതി എന്താകുമായിരുന്നു? ഒടുവിൽ കേരളത്തിനൊപ്പം പാർട്ടിയുടെ പത്തനംതിട്ട ഘടകം ഉറച്ചു നിൽക്കുകയും യൂണിയനുകളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും ഉപതെരഞ്ഞെടുപ്പുകളെ ബാധിക്കുന്ന ഉൾവിളി ഉണ്ടാക്കുകയും ചെയ്തതിനാലാകാം പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെ നിലപാട് മാറ്റി ദിവ്യക്കെതിരെ കേസെടുക്കാൻ നിർബന്ധിതരാകുകയും ചെയ്തു. ഇതുവരെയുള്ള വിവരങ്ങൾ വെച്ച് അഴിമതിയുടെ മരണാനന്തര കുപ്പായം നവീനെ അണിയിക്കാനുള്ള ശ്രമങ്ങളെല്ലാം പാഴാകുകയാണ്. നവീന് കൈക്കൂലി കൊടുത്തെന്ന് പറയുന്നതിന്റെ പിറ്റേത്തെ ഒരു ഫോൺ സംഭാഷണത്തിൽ പെട്രോൾ പമ്പ് തുടങ്ങാനിരിക്കുന്ന TV പ്രശാന്തൻ മറ്റൊരാളോട് പറയുന്നത് പണത്തെക്കുറിച്ച് അയാളൊരു സൂചന പോലും തരുന്നില്ലെന്നാണ്. കൈക്കൂലിക്കെതിരെ കൊടുത്തെന്ന് പറയുന്ന പരാതികളും കെട്ടുകഥകളുമായി മാറുന്നു. പ്രശാന്തിനൊപ്പം പരിയാരം മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്ന ദിവ്യയുടെ ഭർത്താവ് അജിത്തും വിവാദത്തിലായി. അന്വേഷണത്തിൽ എല്ലാം പുറത്തു വരുമോ എന്നറിയില്ല. പണം വാങ്ങിയാണോ, ഉന്നത നേതാക്കളുടെ ഉത്തരവിലൂടെയാണോ ഒടുവിൽ പമ്പിന് NOC കിട്ടിയത് എന്നൊക്കെ അറിയണം. അഴിമതിയും അക്രമവും ഭരണപരാജയവും പിൻവാതിൽ നിയമനങ്ങളും പോലീസ് രാജും രാഷ്ട്രീയ ബാന്ധവ ആരോപണങ്ങളും SFI നേതാക്കളുടെ ഗുണ്ടായസവും വിദ്യാഭ്യാസ രംഗത്തെ അഴിമതികളും യുവ നേതാക്കൾക്കെതിരെയുള്ള പിൻവാതിൽ നിയമന വിവാദങ്ങളുമൊക്കെ പ്രതിക്കൂട്ടിലാക്കിയ CPMന്റെ തലയ്ക്ക് മുകളിൽ കണ്ണൂർ സംഭവം തൂങ്ങിയാടുകയാണ്. ഈ രാഷ്ട്രീയവും പ്രാദേശിക നേതാക്കൾക്ക് പോലും അലങ്കാരമാക്കിയ ധാർഷ്ട്യവും ജനാധിപത്യത്തോടല്ല ഏകാധിപത്യത്തോടാണ് ചേർന്നു നിൽക്കുന്നത്. അത് ചെറുക്കപ്പെടണം. കമ്മ്യൂണിസത്തിന്റെ ആവിർഭാവം ചൂഷണത്തിന്റെയും അടിച്ചമർത്തലിന്റെയും പശ്ചാത്തലത്തിലും പാവങ്ങളുടെ ജീവിതത്യാഗത്തിലുമായിരുന്നെങ്കിലും അതിന്റെ വളർച്ചയുടെ ചരിത്രം അനഭിമതരെ കൂട്ടക്കൊല ചെയ്തും പാർട്ടിക്കുള്ളിലെ എതിർശബ്ദങ്ങളെ പോലും അടിച്ചമർത്തിയും ഏകാധിപതികളെ സൃഷ്ടിച്ചുമായിരുന്നു. വിവിധ രാജ്യങ്ങളിൽ നിന്നും ജനഹൃദയങ്ങളിൽ നിന്നും നിഷ്കാസിതമാകുന്നതിന്റെ തലേന്നും കമ്മ്യൂണിസ്റ്റ് ഏകാധിപതികൾ അത് അംഗീകരിച്ചിരുന്നില്ല. ജനാധിപത്യ ഭരണഘടനയുടെ നിയന്ത്രണം ഇല്ലായിരുന്നെങ്കിൽ കണ്ണൂരിൽ കണ്ട ധാർഷ്ട്യം ഈ നാടിനെ ഇതിനോടകം ജനാധിപത്യത്തിൽ നിന്ന് വേർപെടുത്തുമായിരുന്നെന്ന് തോന്നിപ്പോകുന്നു. രാഷ്ട്രീയത്തെയല്ല, അതിന്റെ ജീർണതയെ ചെറുക്കണം. നവീന്റെ മരണത്തിൽ മനുഷ്യത്വപരമായ നിലപാട് സ്വീകരിച്ചവരും കുടുംബത്തോടൊപ്പം നിന്ന പാർട്ടിക്കാരും CPM പത്തനംതിട്ട ഘടകവുമൊക്കെ പ്രതീക്ഷയുണർത്തുന്ന രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. നിങ്ങൾ നാളെയും മനുഷ്യർക്കൊപ്പം ഉണ്ടായിരുന്നാൽ പാർട്ടിക്കും ഭാവിയുണ്ട്. CPMനെ നോക്കി ഇന്ന് കേരളം വിളിച്ചു പറയുന്നത് ദുഷിച്ച പാർട്ടിക്കാർക്ക് പാടാൻ അർഹതയില്ലാത്ത ആ പാട്ടിന്റെ ആദ്യ വാക്കാണ് മനുഷ്യനാകണം.
The editorial.